എസ്കേൽ 25 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളിൽ ഒരു പുതിയ ഭാഗത്തേക്കാണ് നാം കടക്കുന്നത്. ഇവിടെ ഇസ്രായേലിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളെ സംബന്ധിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഓരോ രാഷ്ട്രങ്ങളും അഥവാ ജാതികളും വളരെ പണ്ടേ തന്നെ ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായതായി കാണുന്നു. അതെ, അവയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ അക്ഷരീകമായി തന്നെ നിറവേറ്റപ്പെട്ടിരിക്കുന്നു. ഇതുവരെയും യെരുശലേമിനെയും ഇസ്രായേൽ ദേശത്തെയും സംബന്ധിച്ചുള്ള പ്രവചനങ്ങളായിരുന്നു നാം കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇസ്രായേൽ മക്കളുടെ ഒടുവിലത്തെ നാടുകടത്തൽ അഥവാ പ്രവാസം സംഭവിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അവസാന നിമിഷം വരെയും ജനങ്ങൾ ഒരു ദുർബലമായ അല്ലെങ്കിൽ ബോധപൂർവമല്ലാത്ത പ്രതീക്ഷ മുറുകെ പിടിച്ചിരുന്നു. അതെന്താണെന്നോ, യെരുശലേമിനെ ദൈവം ഒരിക്കലും നശിപ്പിക്കുകയില്ല എന്നും ജനങ്ങൾ ഇസ്രായേൽ ദേശത്ത് തന്നെ ശേഷിക്കും എന്നുമുള്ള ആ ആശ. അവരിൽ ഈ ചിന്ത ഉറപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതാരെന്നോ, കള്ളപ്രവാചകർ. യെരുശലേമിന്റെ നാശം സംഭവിച്ചപ്പോൾ ജനം ഞെട്ടിപ്പോയി. അവർ അത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ബാബിലോണിയൻ കാഹളത്തിൽ യെരുശലേം നശിപ്പിക്കപ്പെട്ടു എന്ന തലക്കെട്ടോടെ ആ വാർത്ത വന്നതിനെ ഒന്ന് ഭാവന ചെയ്യൂ. ആ വാർത്തയുടെ തുടക്കം ഒരുപക്ഷേ ഇതുപോലെ ആയിരിക്കാം. നെബുക്കനേസർ തന്റെ സൈന്യത്തോടൊപ്പം ഇന്ന് യെരുശലേം പട്ടണത്തിലേക്ക് ഇരച്ചു കയറി അതിന്റെ മതിലുകളെ തകർത്ത് പട്ടണത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന്. എഹെസ്കേലിന്റെ പ്രവചനം തികച്ചും ശരിയായിരുന്നെന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു ഇവിടം തൊട്ട് യെരുശലേമിന്റെ നാശം സംബന്ധിച്ച് എഹെസ്കേൽ യാതൊരു പ്രവചനവും തരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവൻ ചരിത്രം എഴുതുകയായിരുന്നില്ല, അവൻ പ്രവചനം എഴുതുകയായിരുന്നു. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അത് ഇനിയും നടക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവൻ എഴുതിയത്, നടന്നു കഴിഞ്ഞവയെക്കുറിച്ചല്ല. അതുകൊണ്ട് അവനിപ്പോൾ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളിലേക്ക് തിരിയുകയാണ്. എന്തായിരിക്കും ഭാവിയിൽ അവർക്ക് സംഭവിക്കുവാൻ പോകുന്നത്? നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. എഹെസ്കേൽ 25 അധ്യായത്തിലേക്ക് നിങ്ങൾ എന്നോടൊപ്പം വരിക. ഈ അധ്യായത്തിൽ നമുക്കായി വളരെ ആശ്ചര്യകരമായ ഒരു സന്ദേശമുണ്ട്. അവിടെ ദൈവത്തിന്റെ പട്ടണം അതാ തകർന്നു കിടക്കുന്നു. പട്ടണത്തിനരികെ യിരെമ്യാവ് എന്ന ഒരു മനുഷ്യൻ നിൽക്കുന്നതായി ഞാൻ കാണുന്നു. അവന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർ പ്രവഹിക്കുന്നുണ്ട്. അവൻ തകർന്ന ഹൃദയമുള്ള ഒരു വ്യക്തിയാണ്. 500-ൽ പരം വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് വരാനിരിക്കുന്ന ഒരു മനുഷ്യന് അവൻ നിഴലാകുകയായിരുന്നു. അവനും അതേ കർത്താവായ യേശുക്രിസ്തുവും ഒലിവുമലയിൽ ഇരുന്നു കൊണ്ട് ആ പട്ടണത്തെ നോക്കി വീണ്ടും സംഭവിക്കുന്ന അതിന്റെ നാശത്തെ അറിഞ്ഞ് വിലപിക്കുന്നതാണ്. കാരണം ജനങ്ങൾ ജീവിക്കുന്നവനായ സത്യദൈവത്തിന് പുറംതിരിഞ്ഞിരിക്കുന്നു. ഞാൻ മറ്റൊരു പ്രവാചകനെ കാണുന്നു, അവൻ വിലപിക്കുന്നില്ല. കാരണം എന്തെന്ന് ഞാൻ പറയാം. ഇതേ സമയത്ത് സ്നേഹനിധിയായ അവന്റെ ഭാര്യ മരിച്ചുപോയി. അവൻ അവളെ വളരെ സ്നേഹിച്ചിരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ആ പ്രവാചകൻ എഹെസ്കേലാണ്. വിലപിക്കരുത് എന്ന് അവന് ദൈവത്തിന്റെ വിലക്കുണ്ടായിരുന്നു. പുറമെ അവൻ വളരെ പരുക്കനാണ്. അവൻ അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം പറഞ്ഞു. യിരെമ്യാവും എഹെസ്കേലും ദൈവത്തിന്റെ രണ്ട് വശങ്ങളെ ഈ വിധത്തിൽ വെളിപ്പെടുത്തുകയാണ്. ഇക്കാലത്ത് നാമവും കാണേണ്ട ആവശ്യമുള്ള ഒന്നാണിത്. ദൈവം ആർദ്ര ഹൃദയമുള്ള വ്യക്തിയാണ് യിരെമ്യാവെ പോലെ. കർത്താവായ യേശുക്രിസ്തു കരുണയും ദയയുമുള്ളവനാകുന്നു. ആരും നശിച്ചു പോകുന്നത് അവന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അവൻ നമുക്കായി ക്രൂശിൽ മരിച്ചു. എന്നാൽ അവനെ ത്യജിച്ച പട്ടണങ്ങളോട് അവൻ പറയുന്നത് ശ്രദ്ധിക്കും. കോരസീനെ നിനക്കയ്യോ കഷ്ടം, ബത്സയിദെ നിനക്കയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരനും സീദോനും സഹിക്കാവതാകും. മഹത്വവാനായ കർത്താവിൽ നിന്നുള്ള ശക്തമായ ഭാഷയാണിത്. അവൻ പിന്നെയും പറഞ്ഞു, പരീശന്മാരായ നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്ക് പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും പ്രിയമാകുന്നു. നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾ കാണുവാൻ കഴിയാത്ത കല്ലറകളെ പോലെയാകുന്നു, അവയുടെ മീതെ നടക്കുന്ന മനുഷ്യൻ അറിയുന്നില്ല. ലൂക്കോസ് 11:43-44. എന്റെ സുഹൃത്തെ, കർത്താവ് ഈ വിധത്തിൽ അവരെ പഴിക്കുന്നത് കൊണ്ട് താങ്കളുടെ നെറ്റി ചുളിയുകയാണോ? ദൈവത്തിന് രണ്ട് വശങ്ങളുണ്ടോ? ഇന്നും അതങ്ങനെ തന്നെയാണ്. ദൈവം സ്നേഹമാകുന്നു. ഇത് നാം എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ്, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. അത് ദൈവത്തിന്റെ ആവരണം ചെയ്യപ്പെട്ട അഥവാ പുറമേയുള്ള ഒരു വീക്ഷണം മാത്രമേ ആകുന്നുള്ളൂ. ദൈവം സ്നേഹമാകുന്നു എന്നത് സത്യമാണ്, അല്ലാതെ ഞാൻ പറഞ്ഞില്ല. എന്നാൽ ദൈവം വിശുദ്ധനാകുന്നു, അവൻ നീതിമാനും ന്യായം വിധിക്കുന്നവനുമാകുന്നു. അവൻ സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അശുദ്ധി അവൻ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. സ്നേഹത്തിന്റെ ആ കൊച്ചു വള്ളത്തിൽ ഇന്ന് ധൃതി പിടിച്ച് താങ്കൾ സ്വർഗത്തിലേക്ക് പോകുകയല്ല, കാൽവരിയിലെ ക്രൂസിൽ തന്റെ രക്തം ചൊരിഞ്ഞ് തന്റെ ജീവനെ നമുക്കായി നൽകിയ കർത്താവായ യേശു ക്രിസ്തുവിൽ വ്യക്തിപരമായി വിശ്വസിക്കുകയും ആശ്രയം വെക്കുകയും ചെയ്തുവെങ്കിൽ മാത്രമേ താങ്കൾ സ്വർഗത്തിൽ പോകുകയുള്ളൂ. അങ്ങനെ താങ്കൾക്ക് നിത്യജീവൻ ഉണ്ടാകുകയും ക്രിസ്തുവിന്റെ നീതിയാൽ മറയ്ക്കപ്പെടുകയും അവനിൽ സമ്പൂർണമായി അംഗീകരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ അവന്റെ രക്ഷയെ താങ്കൾ നിരസിക്കുന്നുവെങ്കിൽ പിന്നെ ന്യായവിധിയല്ലാതെ മറ്റൊന്നും താങ്കൾക്ക് ശേഷിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? വളരെ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടല്ലേ ഇന്ന് ദൈവത്തെക്കുറിച്ച് നമുക്കുള്ളത്? ഇതിനോടുള്ള ബന്ധത്തിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു ന്യായാധിപന്റെ കാര്യം ഞാൻ ഓർത്തു പോകുന്നു. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കീർത്തിപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ. മറ്റ് ന്യായാധിപന്മാർക്ക് അദ്ദേഹത്തോടൊപ്പം ഇക്കാര്യത്തിൽ എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതിലുള്ള താങ്കളുടെ രഹസ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, കൊള്ളാം, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കേട്ടോളൂ. ഞാൻ കേവലം എതിർവാദത്തെ ശ്രദ്ധിക്കും, എന്നിട്ട് ഞാൻ ഒരു തീരുമാനമെടുക്കും. അതേ സുഹൃത്തെ, അത്ഭുതപ്പെടുത്തുന്നതായ ഒരു മറുപടിയല്ലേ? അതുകൊണ്ട് തന്നെ അയാൾ ആ ജഡ്ജിയോട് ചോദിച്ചു, താങ്കൾ ഒരിക്കലും ആ കോടതി വ്യവഹാരം ശ്രദ്ധിക്കില്ലേ? ന്യായാധിപൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കും, പക്ഷേ അതെന്നെ എപ്പോഴും ചിന്താക്കുഴപ്പത്തിലാക്കും. ചിന്താക്കുഴപ്പമുള്ള അനേകം കൂട്ടങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ദൈവം ന്യായം വിധിക്കുന്നവൻ കൂടിയാണെന്ന കാര്യം നാം ഒരിക്കലും മറന്നുപോകരുത്. ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പറയാനും കേൾക്കാനും താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം അനേകർക്കും ഈ എഹെസ്കേൽ പ്രവചനം ഒരു അടഞ്ഞ പുസ്തകമോ മുദ്രവെച്ച പുസ്തകമോ ഒക്കെ ആയിരിക്കുന്നത്. എഹെസ്കേൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തൊരു പുസ്തകമാണെന്ന് പറയുന്നതിൽ നവീന ഉപദേശക്കാർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉള്ളത് പറഞ്ഞാൽ താങ്കളും ഈ പുസ്തകത്തെ അവഗണിച്ചിട്ടിരിക്കുകയല്ലേ? പക്ഷേ പഠിച്ചു വന്നപ്പോൾ ആ ധാരണ മാറിയല്ലേ? പ്രിയ സുഹൃത്തെ, ഇത് പഠിക്കാൻ മനസ്സ് വയ്ക്കാതെ താങ്കൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല, അത് ഉറപ്പാണ്. മുമ്പേ തന്നെ നമുക്ക് വേണ്ടി ഒരു ശ്രദ്ധേയമായ പ്രമാണം നൽകപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നമുക്കുള്ള സന്ദേശം നമുക്ക് നഷ്ടമാകരുത്. താങ്കൾ അതിൽ ശ്രദ്ധാലുവാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നാം ഇസ്രായേലിന് ചുറ്റുമുള്ള ജാതികളെ ന്യായം വിധിക്കുന്നതിലേക്ക് വന്നിരിക്കുന്നു. വളരെ മുമ്പ് തന്നെ ഈ രാഷ്ട്രങ്ങളൊക്കെ വേദിയിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇതേക്കുറിച്ചുള്ള വിവരണത്തിന് കൂടുതൽ സമയമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവ വളരെ പ്രധാനപ്പെട്ടവയാകുന്നു, കാരണം അവ തിരിച്ചു വരുന്നതാണ്. ദൈവത്തിന് മാത്രമേ അവയെ തിരികെ വരുത്തുവാൻ കഴിയൂ. അതെ, ദൈവം അത് ചെയ്യും. ഈ രാഷ്ട്രങ്ങളെ ദൈവം ന്യായം വിധിക്കുന്നതിനുള്ള അടിസ്ഥാനം അബ്രഹാമിനോടുള്ള ഉടമ്പടിയാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന് ഉൽപ്പത്തി 12:3 ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യഹൂദയുടെ വീഴ്ചയ്ക്ക് പങ്കാളികളായ 7 രാഷ്ട്രങ്ങൾക്കെതിരെയുള്ള ന്യായവിധിയെയാണ് എഹെസ്കേൽ പ്രസ്താവിക്കുന്നത്. ഈ 7 ജാതികൾ അമ്മോന്യർ, മോവാബ്യർ, ഏദോമ്യർ, ഫെലസ്തീർ, സോർ, സീദോന്യർ, മിസ്രൈമ്യർ എന്നിവരാണ്. ആദ്യം നമുക്ക് അമ്മോന്യരെക്കുറിച്ച് ചിന്തിക്കാം. 25:1-7 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മോന്യരുടെ ആരംഭം വളരെ മോശപ്പെട്ടതായിരുന്നു. ലോത്തും തന്റെ ഇളയ പുത്രിയും തമ്മിലുള്ള മ്ലേച്ഛ ബന്ധത്തിൽ നിന്നും ഉത്ഭവിച്ച ദേശാന്തരികളായ ജാതികളായിരുന്നു അമ്മോന്യർ. ഉൽപ്പത്തി 19:33-38 വാക്യങ്ങളിൽ അവരുടെ ആരംഭത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാവുകടൽ തീരത്തായിരുന്നു അവരുടെ ദേശം. അവർ നെബുക്കനേസറിന് അടിമകളാക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ ദൈവം അവർക്കെതിരെ ന്യായം വിധിക്കുന്നതിനുള്ള കാരണം വിവരിക്കുകയാണ്. 3 യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീർന്നപ്പോൾ നീ അതിനെയും, ഇസ്രായേൽ ദേശം ശൂന്യമായി തീർന്നപ്പോൾ അതിനെയും, യഹൂദാഗ്രഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെയും ചൊല്ലി നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് എന്ന പ്രയോഗം ഈ ഭാഗത്ത് തുടരെ നാം കാണുന്നുണ്ട്. താൻ എന്തുകൊണ്ട് അവരെ ന്യായം വിധിക്കുന്നു എന്ന കാര്യം വളരെ ശക്തമായി പറയുകയാണ്. ഇസ്രായേലിനെ നശിപ്പിച്ച ശത്രുവിനെ അഭിനന്ദിച്ചവരാണ് അമ്മോന്യർ. അവർ സഖ്യതയുള്ളവരായിരുന്നു. എന്നാൽ ഇതേ ശത്രു തന്നെ അമ്മോന്യരെ നശിപ്പിച്ചു. യിരെമ്യ പ്രവചനം 49-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം ഇതേക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഒടുക്കം ഞാൻ അമ്മോന്യരുടെ പ്രവാസം മാറ്റും എന്ന യഹോവയുടെ അരുളപ്പാട്. താൻ യഹോവ എന്നവർ അറിയേണ്ടതിനായിട്ടാണ് ദൈവം അവരെ വിധിച്ചത്. 7-ാം വാക്യം: ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ ജാതികൾക്ക് കവർച്ചയായി കൊടുക്കും. ഞാൻ നിന്നെ വംശങ്ങളിൽ നിന്ന് ഛേദിച്ച് ദേശങ്ങളിൽ നിന്ന് മുടിച്ച് നശിപ്പിച്ചു കളയും. ഞാൻ യഹോവ എന്ന് നീ അറിയും. ഇനിയും മോവാബിനെതിരെയുള്ള പ്രവചനം ശ്രദ്ധിക്കൂ. മോവാബ്യർ അമ്മോന്യരെക്കാൾ സംസ്കാരമുള്ളവരായിരുന്നു. എന്നാൽ ഈ മോവാബ്യരും ലോത്തും തന്റെ മൂത്ത പുത്രിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിലൂടെ വന്ന വംശമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 19:33-38 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിന് കിഴക്കായിരുന്നു മോവാബിയർ പാർത്തിരുന്നത്, ചാവുകടലിന്റെ വടക്കേ തീരത്ത്. ഇവിടെ നിന്നാണ് മോവാബ്യ സ്ത്രീയായ റൂത്ത് വന്നത്. അവൾ ദാവീദിന്റെ പൂർവികയായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ അവൾ നമ്മുടെ കർത്താവിൻ്റെയും പൂർവികയായി തീർന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവിന്റെ വംശാവലി പട്ടികയിൽ റൂത്തിന്റെ പേർ രേഖപ്പെടുത്തിയിരിക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മോവാബിനെ ദൈവം ന്യായം വിധിക്കുന്നതിനുള്ള കാരണം എന്തെന്ന് നോക്കൂ. 25:8-9 വാക്യങ്ങൾ: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹൂദഗ്രഹം സകല ജാതികളെയും പോലെ അത്രേ എന്ന് മോവാബും സെയീരും പറയുന്നത് കൊണ്ട് ഞാൻ മോവാബിന്റെ പാർശ്വത്തെ അതിന്റെ അതിർത്തികളിലുള്ള പട്ടണങ്ങളായി ദേശത്തിന്റെ മഹത്വമായ ബെത്ത് യെഷീമോത്ത്, ബാൽ മെയോൻ, കിരിയത്തീം എന്നീ പട്ടണങ്ങൾ മുതൽ തുറന്നു വെച്ചവയെ അമ്മോന്യർ ജാതികളുടെ ഇടയിൽ ഓർക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് അമ്മോന്യരോടുകൂടെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. ദൈവത്തിന്റെ ജനത്തെ അവഹേളിച്ചു എന്നതാണ് മോവാബിന്റെ പാപം എന്നത്രേ യെഹെസ്കേൽ പറയുന്നത്. ഇനിയും ഏദോമിനെതിരെയുള്ള പ്രവചനം എന്തെന്ന് നോക്കാം. ഏശാവിൽ നിന്നും ഉത്ഭവിച്ച വംശമാണ് ഏദോമിയർ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലാണ് ഇവരുടെ ആരംഭത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ പുസ്തകമായ ഒബദ്യാവിൽ ഏദോമിനെതിരായിട്ടും പെട്ര പട്ടണത്തിനെതിരായിട്ടുമുള്ള ന്യായവിധിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ദൈവം അതിനുള്ള കാരണം പറയുന്നത് ശ്രദ്ധിക്കുക. 25:12-13 വാക്യങ്ങൾ: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഏദോം യഹൂദഗ്രഹത്തോട് പ്രതികാരം ചെയ്തു പകരം വീട്ടി ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഏദോമിന്റെ നേരെ കൈ നീട്ടി അതിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ച് അതിനെ ശൂന്യമാക്കി കളയും. തേമാൻ മുതൽ ദേദാൻ വരെ അവർ വാളിനാൽ വീഴും. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നതാണ് ഏദോമിനെയും നശിപ്പിക്കാനുള്ള കാരണം. അവർ യഹൂദഗ്രഹത്തോട് പ്രതികാരം ചെയ്തു. അതുകൊണ്ട് മോവാബ്യർക്ക് തങ്ങളുടെ ദേശവും രാഷ്ട്രീയമായ വ്യക്തിത്വം തന്നെയും നഷ്ടമായി. പലസ്തീനെതിരെയുള്ള പ്രവചനമാണ് 25:15-17 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഞാനത് വായിക്കാം. 15 മുതൽ: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഫലസ്തീയ പ്രതികാരം ചെയ്ത് പൂർവദ്വേഷത്തോടും നാശം വരുത്തുവാൻ നിന്നാഹൃദയത്തോടും കൂടെ പകരം വീട്ടിയിരിക്കുക കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഫലസ്തീയരുടെ നേരെ കൈനീട്ടി ക്രേത്യരെ സംഹരിച്ച് കടൽക്കരയിൽ ശേഷിപ്പുള്ളവരെ നശിപ്പിച്ചു കളയും. ഞാൻ ക്രോധ ശിക്ഷകളോടുകൂടെ അവരോട് മഹാപ്രതികാരം നടത്തും. ഞാൻ പ്രതികാരം അവരോട് നടത്തുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഇന്ന് ഫലസ്തീയർ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇന്ന് ആ ദേശത്ത് അങ്ങനെ ഒരു ജാതിയില്ല. അവർക്കെതിരെയുള്ള ന്യായവിധി തികച്ചും അക്ഷരികമായി നിറവേറി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിനും ദൈവത്തിന്റെ ജനത്തിനും എതിരായി പാപം ചെയ്ത ജാതികളെ ദൈവം ന്യായം വിധിച്ചു എന്ന യാഥാർത്ഥ്യത്തെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാപത്തിന് നേരെ അവൻ കണ്ണടക്കില്ല, മുഖപക്ഷം കാണിക്കുകയുമില്ല. 26-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 26 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ സോരിനും സീദോനും എതിരെയുള്ള പ്രവചനങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഒന്നിനെ അവഗണിച്ച് മറ്റൊന്നിനെ കുറിച്ച് താങ്കൾക്ക് ചിന്തിക്കാനാവില്ല. അത്രയും ഇവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രവചനത്തിന്റെ കൃത്യമായ അക്ഷരീക നിവൃത്തിക്കുള്ള തികഞ്ഞ ഉദാഹരണമാണ് ഈ അധ്യായങ്ങൾ. ഇസ്രായേലിന് കിഴക്കും പടിഞ്ഞാറുമുള്ള 4 രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ചെറുതായിരുന്നെങ്കിൽ ഇസ്രായേലിന് വടക്കുള്ള സോരിനെക്കുറിച്ചുള്ള പ്രവചനം വളരെ ദീർഘമായതാണ്. ഈ ഭാഗം വാസ്തവത്തിൽ 4 പ്രത്യേക വെളിപ്പാടുകളാണ്. 1-ാമത്തേത് സോരിന്റെ നാശത്തെക്കുറിച്ച് നേരിട്ടുള്ള വെളിപ്പാട്, 26:2 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 2-ാമത്തേത് വീണ് കഴിഞ്ഞ പട്ടണത്തെക്കുറിച്ചുള്ള വിലാപത്തിന്റെ വെളിപ്പാട്, 27-ാം അധ്യായം. 3-ഉം 4-ഉം വെളിപ്പാടുകൾ സോരിന്റെ ഭരണകർത്താവിന് വേണ്ടിയുള്ളത്, 28:1 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ രാജാവിനെതിരെയുള്ളത്, 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. കടൽ വ്യാപാരത്തിന് പ്രസിദ്ധി കേട്ട ഫൊയ്നീക്യൻ രാഷ്ട്രത്തിന്റെ തലസ്ഥാന പട്ടണമായിരുന്നു ഈ സോർ. അവർ വടക്കേ ആഫ്രിക്കയിൽ ഒരു കോളനി സ്ഥാപിച്ചു. തർസീസും സ്പെയിനും കണ്ടുപിടിച്ചത് ഈ ജനങ്ങളാണ്. വളരെ വലുതും പ്രൗഢവുമായ പട്ടണമായിരുന്നു സോർ. സോറിലെ രാജാവായ ഹീറാം ദാവീദിന്റെ ഒരു നല്ല സുഹൃത്തായിരുന്നിട്ടുണ്ട്. അവൻ കെട്ടിട നിർമ്മാണ വസ്തുക്കൾ ദാവീദിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ദാവീദിനുണ്ടായിരുന്നതുപോലെ ശലോമോന് ഹീറാമുമായി നല്ല ബന്ധമുണ്ടായിരുന്നില്ല. പ്രത്യക്ഷത്തിൽ ഹീറാം ഒരു മഹാരാജാവായിരുന്നു. സോറും സീദോനും ബാലിന്റെ ആരാധനാ കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. ഈ പ്രദേശത്തു നിന്നാണ് ഇസബേലിനെ നാം കാണുന്നത്. ഇസബേലിനെ തങ്ങൾ ഓർക്കുന്നില്ലേ? അവളുടെ പിതാവ് രാജാവും മുമ്പ് പുരോഹിതനുമായിരുന്നു. ഇസ്രായേൽ രാജാവായ ആഹാബ് അവളെ വിവാഹം കഴിച്ചത് വഴിയാണ് വടക്കേ രാജ്യത്ത് ബാലിന്റെ ആരാധന രംഗപ്രവേശം ചെയ്തത്. ഇനി നമുക്ക് സോറിനെക്കുറിച്ച് സീദോനെക്കുറിച്ചും ദൈവം നൽകിയ ആശ്ചര്യകരമായ ഈ പ്രവചനം ഒന്ന് ശ്രദ്ധിക്കാം. 26-ാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ. 11-ാം ആണ്ട് 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, യെരുശലേമിനെക്കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നുപോയി, അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായി തീർന്നിരിക്കാൻ ഞാൻ നിറയും എന്ന് സോർ പറയുന്നത് കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. നോക്കുക, യെരുശലേം നശിപ്പിക്കപ്പെട്ട് അതേ സമയത്ത് തന്നെയായിരുന്നു സോറും നശിപ്പിക്കപ്പെട്ടത്. നെബുക്കനേസർ അതിനെ പിടിച്ചടക്കി. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സോരെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സമുദ്രം തന്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും. ദൈവം അവരോട് പറയുന്നത് നോക്കൂ, സോരെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്ന്. ദൈവം ആ ദേശത്തിനെതിരായിരിക്കുന്നു എന്ന് താങ്കൾക്ക് ഉറപ്പാക്കാൻ കഴിയും. തിരമാലകൾ തീരത്തെ കവർന്നെടുക്കുന്നത് പോലെ ജാതികൾ അതിനെതിരെ വന്ന് ആ വാണിജ്യ കേന്ദ്രത്തെ അപ്രത്യക്ഷമാക്കുമെന്നത്രേ ദൈവം പറയുന്നത്. ഇനിയും 4-ഉം 5-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അവർ സോറിന്റെ മതിലുകളെ നശിപ്പിച്ചു, അതിന്റെ ഗോപുരങ്ങളെ ഇടിച്ചു കളയും. ഞാൻ അതിന്റെ പൊടി അടിച്ചു വാരിക്കളഞ്ഞു, അതിനെ വെറും പാറയാക്കും. അത് സമുദ്രത്തിന്റെ നടുവിൽ വലവിരിക്കുന്നതിനുള്ള സ്ഥലമായി തീരും. ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അത് ജാതികൾക്ക് കവർച്ചയായി തീരും. നെബുക്കനേസർ ആ പട്ടണത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിച്ചു. ഇനി അതൊരു വാണിജ്യ കേന്ദ്രമായിരിക്കില്ല, പിന്നെയോ മീൻപിടുത്ത ഗ്രാമമായിരിക്കും. ഇതത്ര ദൈവം പറയുന്നു. വാസ്തവത്തിൽ ഇന്ന് അത് അങ്ങനെ തന്നെ ആയിരിക്കുന്നു. 6-ാം വാക്യത്തിൽ, നാട്ടുപുറത്തുള്ള അതിന്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും, ഞാൻ യഹോവ എന്ന് അവരറിയും. അതിന്റെ പുത്രിമാർ ആരാണ്? ഞാൻ വിചാരിക്കുന്നത് അവർ സ്ഥാപിച്ച കോളനികളാണ് ഈ പുത്രിമാർ എന്നത്രേ. സൈപ്രസ് ദ്വീപിൽ അവളൊരു കോളനി സ്ഥാപിച്ചിരുന്നു. സൈപ്രസ് എന്നതിന്റെ അർത്ഥം ചെമ്പ് എന്നാണ്. അവർക്ക് ചെമ്പ് കിട്ടിയിരുന്നത് സൈപ്രസിൽ നിന്നായിരുന്നു. പുരാതന പരിഷ്കൃത ലോകത്തിന് ഈ ലോഹം എത്തിച്ചു കൊടുത്തിരുന്നത് ഫൊയ്നീക്യൻ വ്യാപാരികളായിരുന്നു. 7-10 വരെയുള്ള വാക്യങ്ങൾ. യഹോവയായ കർത്താവ് ഇപ്രകാരം അല്ല ചെയ്യുന്നു, ഞാൻ വടക്ക് നിന്ന് രാജാതി രാജാവായ നെബുക്കനേസർ എന്ന ബാബേൽ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും ജനസമൂഹത്തോടും വളരെ പടജനത്തോടും കൂടെ സോറിന് നേരെ വരുത്തും. 8-ാം വാക്യം, അവൻ നാട്ടുപുറത്തുള്ള നിന്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും, അവൻ നിന്റെ നേരെ കൊത്തളം പണിത് വാടകോരി നിന്റെ നേരെ ഒരു മറ നിർത്തും. അവൻ നിന്റെ മതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെച്ച് കോടാലി കൊണ്ട് നിന്റെ ഗോപുരങ്ങളെ തകർത്ത് കളയും. അവന്റെ കുതിരകളുടെ പെരുപ്പം കൊണ്ട് കിളരുന്ന പൊടി നിന്നെ മൂടും. മതിൽ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണത്തിലേക്ക് കടക്കുന്നത് പോലെ അവൻ നിന്റെ ഗോപുരങ്ങളിൽ കൂടി കടക്കുമ്പോൾ കുതിരച്ചേവകരുടെയും ചക്രങ്ങളുടെയും രഥങ്ങളുടെയും മുഴക്കം കൊണ്ട് നിന്റെ മതിലുകൾ കുലുങ്ങിപ്പോകും. അതെ, ഈ പ്രവചനം അക്ഷരം പ്രതി നിറവേറ്റപ്പെട്ടു. പുരാതന സോറിന്റെ മതിലുകളെ നെബുക്കനേസർ തകർത്തു കളഞ്ഞു, അവൻ യെരുശലേമിൽ ചെയ്തതുപോലെ. 11-ാം വാക്യം, തന്റെ കുതിരകളുടെ കുളമ്പ് കൊണ്ട് അവൻ നിന്റെ സകല വീഥികളെയും മെതിച്ചു കളയും. നിന്റെ ജനത്തെ അവൻ വാൾ കൊണ്ട് കൊല്ലും, നിന്റെ ബലമുള്ള തൂണുകൾ നിലത്ത് വീണുകിടക്കും. 7-11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ രസകരമായ ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടും. നെബുക്കനേസർ പട്ടണത്തെ പിടിക്കും എന്നിവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഭാഗത്തുടനീളം ഉപയോഗിച്ചിരിക്കുന്ന സർവനാമം അവൻ എന്നാണ്. എന്നാൽ 12 മുതലുള്ള വാക്യങ്ങളിൽ അവൻ എന്നത് അവർ എന്ന് മാറിയിരിക്കുന്നതായി കാണാം. ജാതികൾ അതിനെതിരെ വരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. അതേക്കുറിച്ചുള്ള പ്രവചനം ശ്രദ്ധിക്കുക. 12-14 വരെയുള്ള വാക്യങ്ങൾ, അവർ നിന്റെ സമ്പത്ത് കവർന്ന് നിന്റെ ചരക്ക് കൊള്ളയിട്ട് നിന്റെ മതിലുകൾ ഇടിച്ച് നിന്റെ മനോഹര ഭവനങ്ങൾ നശിപ്പിക്കും. നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിൽ ഇട്ടുകളയും. നിന്റെ പാട്ടുകളുടെ ഘോഷം ഞാൻ ഇല്ലാതാക്കും, നിന്റെ വീണകളുടെ നാദം ഇനി കേൾക്കുകയുമില്ല, ഞാൻ നിന്നെ വെറും പാറയാക്കും, നീ വല വിരിപ്പാനുള്ള സ്ഥലമായിത്തീരും, നിന്നെ ഇനി പണികയില്ല, യഹോവയായ ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഈ പ്രവചനം അതിൻ്റെ പൂർത്തീകരണം കാണാൻ നൂറ്റാണ്ടുകൾ കാത്തിരുന്നു. 300 വർഷത്തോളം സോരിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കിടന്നു. നെബുക്കനേസർ പട്ടണത്തെ നശിപ്പിച്ചെങ്കിൽ കൂടിയും ഈ രണ്ടാമത്തെ പ്രവചനം നിവർത്തിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ പിന്നെ നിന്റെ കല്ലും മരവും മണ്ണുമെല്ലാം അവർ വെള്ളത്തിൽ ഇട്ടുകളയുമെന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ആരാണ് അത് ചെയ്യാൻ പോകുന്നത്? കൊള്ളാം. പടിഞ്ഞാറ് നിന്നും ഇതാ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി വരുന്നു. BC 585 അവരെ ആക്രമിച്ച ബാബേൽ രാജാവ് 13 വർഷം അവരെ തൻ്റെ അധികാരത്തിൻ കീഴിലാക്കിയിരുന്നു. ബാബേലിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമായ സോർ മറ്റൊരു ദ്വീപിൽ പട്ടണം വീണ്ടും പണിയാൻ തീരുമാനിച്ചു. പഴയ പ്രധാന ദേശത്തെ തന്നെ അവർ മറന്നു. അവർ ഒരു നാവിക ശക്തിയായിരുന്നതിനാൽ ആ ദ്വീപിൽ തങ്ങളെ തന്നെ സുരക്ഷിതരായി സംരക്ഷിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അവർ അങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് കരുതി. പക്ഷേ അലക്സാണ്ടർ ചക്രവർത്തി വന്നപ്പോൾ അവൻ പഴയ പട്ടണത്തിൻ്റെ നാശാവസ്ഥ കണ്ടു. പുതിയ പട്ടണത്തിലേക്ക്, ആ ദ്വീപിലേക്ക് എത്തിപ്പെടാൻ തനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവൻ്റെ മുമ്പിൽ ഇഷ്ടം പോലെ സമയവും ധാരാളം പട്ടാളക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അലക്സാണ്ടർ എന്തു ചെയ്തുവെന്നോ, പുതിയ പട്ടണത്തിലേക്കൊരു നടവരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഈ സമുദ്രത്തിലൂടെ അങ്ങനെ ഒരു പാത ഉണ്ടാക്കാൻ വേണ്ട വസ്തുക്കൾ എവിടെ നിന്ന് കിട്ടും? കൊള്ളാം. പഴയ പട്ടണത്തിൻ്റെ കല്ലും മണ്ണും മരവും എല്ലാം കിടക്കയല്ലേ. അലക്സാണ്ടർ പഴയ സോർ പട്ടണത്തിൻ്റെ നാശാവശിഷ്ടങ്ങൾ കൊണ്ട് അതിൻ്റെ മണ്ണ് പോലും മാന്തിയെടുത്ത് പുതിയ സോർ പട്ടണത്തിലേക്കുള്ള ഒരു വഴിയുണ്ടാക്കി. അതിലൂടെ അവൻ്റെ സൈന്യം ആ പട്ടണത്തിലേക്ക് മാർച്ച് ചെയ്തു. അവൻ ആ പട്ടണത്തെ പിടിച്ചടക്കി. പ്രിയ സുഹൃത്തെ, ഇന്ന് വരെയും അത് വീണ്ടും പണിയപ്പെട്ടിട്ടില്ല. യെഹെസ്കേലിൻ്റെ പ്രവചനം അക്ഷരികമായി നിറവേറി. സോറിൻ്റെ നാശത്തെ കണ്ട് താങ്കൾക്കൊരിക്കലും ദൈവത്തിൻ്റെ വചനം ഊഹപ്രവൃത്തിയാണെന്ന് പറയാൻ കഴിയില്ല. സീദോൻ ഇന്നും നിലനിൽക്കുന്നു, എന്നാൽ സോർ നശിച്ചു പോയിരിക്കുന്നു. സോർ ഒരിക്കലും പണിയപ്പെടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവഹിതത്തോട് എതിർത്തു നിന്ന് യാതൊന്നും നേടാൻ നമുക്കാവില്ല. ദൈവജനത്തിനും ദൈവത്തിൻ്റെ പരിപാടികൾക്കും എതിരായി നിൽക്കുന്നത് എത്രയും അപകടകരമാണ്. പ്രിയ ദൈവപൈതലെ, ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാകുന്നു എന്നത് താങ്കളെ ധൈര്യപ്പെടുത്തുന്നില്ലേ? ദൈവം മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്നവനാകുന്നു. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നതിൽ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം, അവനിൽ തന്നെ ആശ്രയിക്കാം. അപ്പോൾ നമ്മുടെ മേൽ ഉയർന്നിരിക്കുന്ന അവൻ്റെ കൈ എപ്പോഴും സഹായത്തിൻ്റെതും സംരക്ഷണത്തിൻ്റെതും ആയിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം.